ഒരു കൂടിക്കാഴ്ചയുടെ 100-ാം വാർഷികം എന്ന ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. 1922 വർക്കലയിലെ ശിവഗിരിയിൽ രവീന്ദ്രനാഥ് ടാഗോർ നാരായണ ഗുരുവിനെ കാണുമ്പോൾ ടാഗോറിന് 61 വയസ്സായിരുന്നു പ്രായം. നാരായണ ഗുരുവിന് 66 വയസ്സായിരുന്നു. ശാന്തിനികേതൻ ഉണ്ടായിട്ട് 20 ആണ്ടുകൾ കഴിഞ്ഞിരുന്നു. ശിവഗിരി മഠത്തിലേക്ക് നാരായണ ഗുരു ആശ്രമം മാറ്റിയിട്ട് 18 കൊല്ലവുമായിരുന്നു. ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിന് 5 വയസ്സായിരുന്നു. ടാഗോർ ഗുരുവിനെ കണ്ടതിന് 3 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഗാന്ധിജി നാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്. ഇതിനെല്ലാം മുൻപ് തന്നെ ഗുരു ആത്മോപദേശ ശതകവും അനുകമ്പാ ദശകവും എഴുതി കഴിഞ്ഞിരുന്നു. 1922 നവംബർ 15-ാം തീയതിയാണ് ടാഗോർ വർക്കലയിൽ ശിവഗിരി മഠത്തിലെത്തി നാരായണ ഗുരുവിനെ കണ്ടത്. ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷ പുറത്തു വന്നിട്ട് 10 കൊല്ലങ്ങൾ കഴിഞ്ഞിരുന്നു. നാരായണ ഗുരുവിന് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയെക്കുറിച്ച് അറിയാമായിരുന്നോ? നടരാജഗുരു ടാഗോർ കൃതികൾ നാരായണ ഗുരുവിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. 1913 ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത്. ഗുരുവിൻ്റെ ശ്രദ്ധയിൽ ടാഗോർ ഗീതങ്ങൾ പെട്ടിരിക്കാനിടയുണ്ട്. വിശ്വഭാരതി സർവകലാശാലയ്ക്കായി സംഭാവനകൾ സ്വീകരിക്കാനാണ് ടാഗോർ തിരുവിതാംകൂർ സന്ദർശിച്ചത്. ദീനബന്ധു സി എഫ് ആൻഡ്രൂസ് അന്ന് ടാഗോറിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവും ടാഗോറിനൊപ്പം വർക്കലയിലെത്തിയിരുന്നു. ശ്യാം ബാലകൃഷ്ണൻ എഡിറ്റ് ചെയ്തിറക്കിയ മൗനപൂന്തേൻ എന്ന പുസ്തകത്തിൽ ടാഗോറിൻ്റെ ശിവഗിരി സന്ദർശനത്തെക്കുറിച്ച് ഒരു ഭാഗമുണ്ട്. അത് ഞാൻ ഒന്ന് വായിക്കാം. ഗുരു ടാഗോറിനെ സ്വീകരിക്കുവാൻ ചെയ്തിരുന്ന തയ്യാറെടുപ്പിനെക്കുറിച്ചാണ് ഈ ചെറിയ ഭാഗം. ഈ ഭാഗം എനിക്ക് അയച്ചു തന്നത് ഗുരുകൃതികൾ ഇംഗ്ലീഷിലാക്കിയ വിനയ ചൈതന്യയാണ്. ആ ഭാഗം ഞാനൊന്ന് വായിക്കട്ടെ. അതിങ്ങനെയാണ്. രവീന്ദ്രനാഥ് ടാഗോറിനെ സ്വീകരിക്കാനും സൽക്കരിക്കാനുമുള്ള ഒരുക്കങ്ങൾ ശിവഗിരിയിൽ നടക്കുന്നു. പുലർച്ചെ 6:30 കാണും. ഗുരു സ്വീകരണ സന്നാഹങ്ങൾ നോക്കിക്കൊണ്ട് പാലത്തിനടുത്ത് നിൽക്കുന്നു. ഇടയ്ക്ക് 2 തവണ നമുക്ക് തെങ്ങില്ലല്ലോ എന്ന് ആത്മഗതം എന്ന വണ്ണം ഗുരു പറഞ്ഞു. നമുക്ക് തെങ്ങില്ലല്ലോ എന്ന് ആത്മഗതം. ആർക്കും കാര്യം മനസ്സിലായില്ല. എങ്കിലും ഒരു ഗൃഹസ്ഥ ശിഷ്യൻ ചോദിച്ചു, എന്തിനാണ് സ്വാമി തെങ്ങ്? ഗുരു, നിനക്ക് തെങ്ങുണ്ടോ, പ്രായമായ തെങ്ങ്? ശിഷ്യൻ മറുപടി പറഞ്ഞു, ഉണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞു, എന്നാൽ 2 തെങ്ങിൻ്റെ മണ്ട മാത്രം വെളിപ്പുറമേ ഉള്ള മടലും മറ്റും കളഞ്ഞു കൊണ്ടുവരണം. അധികം താമസം വരുത്തരുത്. ശിഷ്യൻ അതനുസരിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന് ആ വിശിഷ്ട വിഭവം, പൊങ്ങ് എന്ന ആ വിശിഷ്ട വിഭവം വളരെ ഇഷ്ടമായി. ഇനി ഈ പോഡ്കാസ്റ്റിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുരുവിൻ്റെ വാക്ക്, ദ വേർഡ് ഓഫ് ദ ഗുരു എന്ന നടരാജഗുരുവിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ്. ടാഗോർ ശിവഗിരിയിൽ എത്തുവാനുള്ള വഴി ഒരുക്കിയത് ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, നടരാജഗുരു, ശിവപ്രസാദ സ്വാമികൾ എന്നിവരായിരുന്നല്ലോ. ഞാൻ നടരാജഗുരു ഇംഗ്ലീഷിൽ എഴുതിയത് മലയാളത്തിലാക്കിയിട്ട് പറയാം. അതിങ്ങനെയാണ്. തെക്കേ ഇന്ത്യയിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗമായി ഒരിക്കൽ ടാഗോർ ഗുരുവിനെ കാണുവാനെത്തി. ബംഗാളിൻ്റെ മഹാകവിയെ നന്നായി സ്വീകരിക്കുവാൻ നാട്ടുകാർ എല്ലാ ചിട്ടവട്ടങ്ങളും ഒരുക്കിയിരുന്നു. ആനകൾ എത്തിയിരുന്നു. ആശ്രമം ഇരുന്ന മലയുടെ അടിവാരം വരെ അദ്ദേഹത്തെ ഘോഷയാത്രയായി കൊണ്ടുവരണമായിരുന്നു. സംഗീതവാദ്യങ്ങളും ഏർപ്പാടാക്കിയിരുന്നു. ഗുരു വിശ്രമമുറിയുടെ വരാന്തയിൽ നിന്നിരുന്നു. ആശ്രമത്തിലെ ഏറ്റവും നല്ല പരവതാനി വിശിഷ്ട അതിഥിയുടെ പാദങ്ങൾക്ക് വിശ്രമിക്കുവാനായി കൊണ്ടുവരണം എന്നും ഗുരു നിർദ്ദേശിച്ചു. അതിഥിയുടെ കൂടെ എത്തിയവർക്ക് ഗുരുവും ശാന്തിനികേതനയിലെ മുനിയും എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കുവാൻ അതീവ താല്പര്യമുണ്ടായിരുന്നു. തിങ്ങിക്കൂടിയവരെല്ലാം ഗുരുവിൻ്റെ വിശ്വസ്ത അനുയായികളാണെന്ന് സ്വയം കരുതിയിരുന്നതിനാൽ തിരക്ക് നിയന്ത്രിക്കുവാൻ ഏറെ പ്രയാസപ്പെട്ടു. ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിന് വേദിയൊരുക്കുവാൻ സമയമെടുത്തു. 2 മുതിർന്ന ഗുരുക്കന്മാരും പരസ്പരം കൈകൂപ്പി തൊഴുത് അഭിമുഖം ഇരുന്നു. കുറേ നേരത്തെ മൗനത്തിന് ശേഷം ബംഗാളിൻ്റെ മുനിയാണ് മൗനം ഭഞ്ജിച്ചത്. നാരായണ ഗുരു ചെയ്ത മഹത്തായ കാര്യങ്ങളെ ടാഗോർ പ്രകീർത്തിച്ചു. മറുപടി പറയാൻ ഗുരു വൈകിയില്ല. നാമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ചെയ്തില്ല, വരും കാലങ്ങളിൽ ചെയ്യുവാനുള്ള പ്രാപ്തിയുമില്ല. നമ്മുടെ കഴിവില്ലായ്മയിൽ നമുക്കതിയായ ദുഃഖമുണ്ട്. ആ വാചകങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ടാഗോറിന് ശ്രീനാരായണ ഗുരു പറഞ്ഞ മറുപടി: നാമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ചെയ്തില്ല, വരും കാലങ്ങളിൽ ചെയ്യുവാനുള്ള പ്രാപ്തിയുമില്ല. നമ്മുടെ കഴിവില്ലായ്മയിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട്. നടരാജ ഗുരു തുടർന്ന് ഇങ്ങനെ എഴുതുന്നു: ഗുരു കഴിവില്ലായ്മയെക്കുറിച്ച് പറഞ്ഞ വാക്ക് ചിലർക്കെങ്കിലും ഒരു പ്രഹേളികയായി മാറി. മറ്റ് ചിലർ കരുതി ഗുരു ഒരു തമാശ പറയുകയാണെന്ന്. ഇനി ചിലർ ആ പ്രസ്താവനയിലെ യുക്തിയെ അന്വേഷിച്ചിറങ്ങി. അതെന്തായാലും വല്ലാത്തൊരു നിശബ്ദത അവിടെ ഉണ്ടാക്കി. ആൾക്കൂട്ടം അർത്ഥം കിട്ടാതെ പരസ്പരം മുഖം നോക്കി. എന്നാൽ ഗുരുവിൻ്റെ മുഖം തന്നെ ആ വാക്കുകൾക്ക് വ്യാഖ്യാനം നൽകുന്നുണ്ടായിരുന്നു. അഗാധ മൗനവും ആത്മാർത്ഥതയും ആ മുഖത്ത് വിളങ്ങി. ജനങ്ങളിലെ ആകാംക്ഷ നിറഞ്ഞ പുഞ്ചിരിയും വിരുദ്ധ പ്രതീക്ഷകളും ഗുരുവിൻ്റെ നിരപേക്ഷമായ മൗനത്തിൽ അലിഞ്ഞു പോവുകയായിരുന്നു. ഒന്നോ രണ്ടോ മിനിറ്റുകൾ ആരും ഒന്നും സംസാരിച്ചില്ല. ആ സംഭാഷണത്തിൻ്റെ ഉച്ചകോടി മൗനമായിരുന്നു. മൗനത്തിൻ്റെ സമത്വം. പിന്നീട് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഗുരുവും കവിയും വിരമിച്ചു. ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേരളം ഇന്ന് നാരായണ ഗുരുവിനെ വീണ്ടും കണ്ടെടുക്കുന്ന ഒരു കാലത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ആരുടെയും തടവിലാകാതെ, ആരുടെയും കാവലില്ലാതെ സ്വതന്ത്രമായി ഈ ഗുരു പ്രേരണ പടരട്ടെ, നമ്മെ കൂടുതൽ അനുകമ്പയുള്ള ഒരു ആധുനിക സമൂഹം ആക്കി തീർക്കട്ടെ. സത്യജിത് റേ സംവിധാനം ചെയ്ത രവീന്ദ്രനാഥ് എന്ന ഡോക്യുമെൻ്ററിയിൽ ഹൃദയമന്ദിരത്തിൽ ഡമരു ഗുരു ഗുരു, ഹൃദയമന്ദിരത്തിൽ ഡമരു ഗുരു ഗുരു എന്നൊരു ടാഗോർ ഗാനമുണ്ട്. ആ ടാഗോർ ഗാനം നാരായണ ഗുരുവിന് സമർപ്പിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് സമാപിക്കുകയാണ്.
ഡമരു ഗുരു ഗുരു കാലമേഘേ ഗുരു കുടില കുഞ്ചിത ബോലരമാഞ്ചിത ബോലവനാന്തര ഹൃദയ മന്ദ്രില ഡമരു ഗുരു ഗുരു തുലില ചാഞ്ചല ബോകഹിന്ദലെ നിലാല ശാപ്നേശെ ഗോനതിതിരെ ഹൃദയ മന്ദ്രില ഡമരു ഗണ ഭാഷണ ശാന്തമുഖരിത വാജസലഗീത ദ്രവസ്തകാർവണി ഗണ ഭാഷണ ശാന്തമുഖരിത വാജസലഗീത ദ്രവസ്തകാർവണി ബാലതി ബാലരി കാപായ ബാലപഖലുന കാലനെ കണ്ണന ശങ്കിത ഹൃദയ മന്ദ്രില ഡമരു ഗുരു ഗുരു കാലമേഘേ ഗുരു കുടില കുഞ്ചിത ബോലരമാഞ്ചിത.
ഒരു കൂടിക്കാഴ്ചയുടെ 100-ാം വാർഷികം എന്ന ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവം, എസ് ഗോപാലകൃഷ്ണൻ.